മാത്യു വർഗീസ്, ഡാർവിനിലും സമീപ പ്രദേശങ്ങളിലും ഇന്നലെ 14 മണിക്കൂറിൽ കൂടുതൽ വൈദ്യുതി ബന്ധം ഇല്ലാതിരുന്ന ഒരു സാഹചര്യമായിരുന്നല്ലോ. ഒരുപക്ഷേ ഓസ്ട്രേലിയയിൽ സമീപകാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള സംഭവമായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഇക്കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
തീർച്ചയായിട്ടും ടിച്ചു. കാരണം ഇന്നലെ ഒട്ടും തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ കറണ്ട് 12-14 മണിക്കൂറോളം പല സ്ഥലങ്ങളിലും കറണ്ട് നഷ്ടപ്പെടാനുണ്ടായത്. അതിന്റെ കാരണമായിട്ട് ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ഡാർവിനിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അടുത്തുള്ള ഹഡ്സൺ ക്രീക്ക് സബ്സ്റ്റേഷനിലെ സർക്യൂട്ട് ബ്രേക്കറിനുണ്ടായ ഒരു തകരാറ് മൂലമാണ് സംഭവിച്ചത്. അതുമൂലം ഡാർവിനിലേക്ക് പ്രധാനമായിട്ട് വൈദ്യുതി എത്തുന്ന ചാനൽ ഐലൻഡ് പവർ സ്റ്റേഷനിലെ കംപ്ലീറ്റ് വൈദ്യുതി വിതരണം പൂർണ്ണമായി തടസ്സപ്പെടുകയും കാതറിൻ തൊട്ട് ഡാർവിൻ വരെയുള്ള സകല ജനങ്ങളെയും ബാധിക്കുന്ന രീതിയിൽ അത് വളരുകയും ചെയ്തു. ഇത് ഇത്ര വളരെ വലുതായ രീതിയിൽ ഇത് ഇത്രയും ബാധിച്ചതുകൊണ്ട്, കാരണം ഇതിന്റെ റിസ്റ്റോറേഷൻ പ്രോസസ്, വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനായിട്ട് കുറച്ചധികം സമയം വേണ്ടി വന്നു. ഇത് ഓരോ സബർബുകളിലും ഇത് ഒത്തിരി വൈദ്യുതി വിതരണം പുനരാരംഭിച്ചത് ഒത്തിരിയേറെ സമയങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഈ കാതറിൻ ഭാഗത്ത് ഏകദേശം 2 മണിക്കൂറിന് ശേഷം വൈദ്യുതി വിതരണം പുനരാരംഭിക്കാൻ സാധിച്ചെങ്കിലും ഫാമേസ്റ്റൺ അതേപോലെയുള്ള ഡാർവിൻ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഏകദേശം ഉച്ച കഴിഞ്ഞ് 2 മണിയോടുകൂടിയൊക്കെയാണ് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചത്. ഏറ്റവും ഡാർവിൻ സിറ്റിയിൽ തന്നെ ഏകദേശം 3 മണിയോടെയായി. അപ്പോൾ കുറേയധികം ജനങ്ങളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ഇവിടുത്തെ ബിസിനസ്സിനെ ഇത് കംപ്ലീറ്റ് ബാധിച്ചു. അതുകൊണ്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ക്ലോസ് ചെയ്യുകയും അതേപോലെ സ്കൂളിന് അവധി കൊടുക്കുകയും ഉണ്ടായി. പക്ഷെ ഇന്ന് എല്ലാം അതേപോലെ നോർമലായിട്ട് റെസ്യൂം ചെയ്തിരിക്കുന്നു.
പ്രധാന നഗരങ്ങളിലൊക്കെ കറണ്ട് സ്ഥിരമായി പോവുകയാണെങ്കിൽ, ദീർഘനേരത്തേക്ക് പോവുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഉണ്ടായ ഒരു ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക്?
ഇതിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം, പ്രത്യേകിച്ച് ഡാർവിൻ പോലെയുള്ള ചൂട് കൂടിയുള്ള ഒരു സ്ഥലത്ത് എയർ കണ്ടീഷണർ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അപ്പോൾ ഏറ്റവും നമ്മൾ നേരിട്ട് ബാധിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് കുട്ടികളുള്ളപ്പോഴാണ്. അപ്പോൾ രാത്രി ഒരു ഏകദേശം 1:20 കൂടിയാണ് കറണ്ട് നഷ്ടപ്പെട്ടത്. അപ്പോൾ പ്രത്യേകിച്ച് രാത്രി മുഴുവനും പലപ്പോഴും ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഓസ്ട്രേലിയ പോലുള്ള രാജ്യത്ത് നമ്മൾ കൂടുതലായിട്ട് ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നുണ്ട്. ഫ്രിഡ്ജിലെ ഫ്രീസർ സാധനങ്ങൾ ഒത്തിരിയേറെ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ 12 മണിക്കൂർ കൂടുതലായതുകൊണ്ട് കുറേ സാധനങ്ങൾ നഷ്ടപ്പെടാനായിട്ട് ഇടവന്നു. അതിലുപരിയായിട്ട് ഇങ്ങനെയുള്ള ചെറിയ ഫ്രീസർ ബേസ് ചെയ്യുന്ന ഒത്തിരിയേറെ സെൽഫ് എംപ്ലോയ്മെന്റ് അതേപോലെയുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇവിടെ ഒത്തിരി ഭാഗമുണ്ട്. അതിനൊക്കെ ഒത്തിരിയേറെ നഷ്ടം വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു മാസീവ് ലെവൽ എന്തുമാത്രം ഉണ്ടെന്ന് ഇപ്പോഴും ഗവൺമെന്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഓരോ ജനങ്ങളെയും, വ്യക്തിപരമായിട്ട് ഓരോ കുടുംബങ്ങളെയാണെങ്കിൽ പോലും ഒത്തിരിയേറെ ലെവലിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം സ്കൂള് ക്ലോസ് ചെയ്തതുകൊണ്ട് കുട്ടികളെ പെട്ടെന്ന് തന്നെ വീട്ടിൽ കെയർ ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷേ മലയാളികൾ ഒരു പക്ഷേ കൂടുതലായിട്ട് നഴ്സിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഹോസ്പിറ്റലിനെ ഇത് ബാധിച്ചിട്ടില്ല. കാരണം ഹോസ്പിറ്റലിന് എസൻഷ്യൽ സർവീസ് ആണ്. പെട്ടെന്ന് സ്കൂൾ ക്ലോസ് ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് നഴ്സുമാർക്കോട് കുട്ടികളെ നോക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം സാഹചര്യമുണ്ടായി. അപ്പോൾ ആ രീതിയിൽ ഒത്തിരിയേറെ ആൾക്കാർ, പ്രത്യേകിച്ച് മലയാളികളെ ആണെങ്കിൽ പോലും ആ രീതിയിൽ ഒത്തിരിയേറെ ബാധിച്ചിട്ടുണ്ട്.
ഇതിൽ ഈ ഫ്രീസറും മറ്റുമൊക്കെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബിസിനസ്സുകളെ ബാധിച്ചു എന്ന് പറഞ്ഞു, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള കോമ്പൻസേഷൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടോ? അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടല്ലോ, എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ?
ഗവൺമെന്റ് കൃത്യമായ അതിനൊരു മറുപടി കോമ്പൻസേഷൻ നൽകിയിട്ടില്ല. പക്ഷേ ഇവിടുത്തെ പവർ ആൻഡ് വാട്ടർ കമ്പനിയാണ്, ഗവൺമെന്റിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ്. അപ്പോൾ പവർ ആൻഡ് വാട്ടറിന് അവർ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് എലിജിബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് റിബേറ്റിന് അർഹതയുണ്ടായിരിക്കും. കാരണം 12 മണിക്കൂറിൽ കൂടുതലൊക്കെ ആണെങ്കിൽ ഒരു ഫാമിലിക്ക് ഏകദേശം $80 ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബിസിനസ്സിനെയും അതേപോലെയുള്ള കുറച്ചുകൂടി മാസീവായിട്ട് എങ്ങനെയൊക്കെയാണ് കോമ്പൻസേഷൻ എന്നതിനെ പറ്റി ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ടില്ല. കാരണം ഇതിന്റെ ഗവൺമെന്റ് അതിന്റെ റിപ്പോർട്ടുകളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ ഒരു എന്തുമാത്രം കോമ്പൻസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. കാരണം ഇത് പ്രത്യേകിച്ച് ബിസിനസ്സിനെ ഒത്തിരിയേറെ ബാധിച്ചിട്ടുണ്ട്, ഇത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ചതുകൊണ്ട്.
ഇത്തരത്തിൽ ആദ്യമായാണോ ഡാർവിൻ സംഭവിക്കുന്നത്? അതായത് സമീപകാലത്ത് ഇത്തരത്തിലുള്ള സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ?
ഇതേ അളവിൽ, കാരണം ഇത്രയും ഡ്യൂറേഷൻ ഏകദേശം 12-14 മണിക്കൂറോളം ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും സംഭവിച്ചത്. പക്ഷേ ഡാർവിനെയും മറ്റ് പല ഭാഗങ്ങളിലായിട്ട് ഇതിനു മുമ്പും ഏകദേശം 2009-ലും 2010-ലും ഇതേപോലെ ബ്ലാക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയധികം അത്രയധികം ആൾക്കാരെ ബാധിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു.
എന്തായാലും തീർച്ചയായും ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം മാറി പൂർവ്വസ്ഥിതിയിലായി എന്നാണ് കേൾക്കുന്നത്. എന്തായാലും അത് സന്തോഷകരമായ കാര്യം തന്നെയാണ്. നന്ദി ഇത്രയും വിശദാംശങ്ങൾ നൽകിയതിന് മാത്യു വർഗീസ്.
നന്ദി ബിജു.